السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو القادر على أن يبعث عليكم عذابا من فوقكم أو من تحت أرجلكم أو يلبسكم شيعا ويذيق بعضكم بأس بعض انظر كيف نصرف الآيات لعلهم يفقهون. صدق الله العلي العظيم. الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، قل نبي تنگൾ പറയുക ഹുവൽ ഖാദിറു അവൻ കഴിവുള്ളവനാണ് അലാ അൻ യബ്അസ അലൈക്കും അദാബൻ നിങ്ങളുടെ മേൽ ഒരു ശിക്ഷ അയക്കുന്നതിന് മിൻ ഫൗതിക്കും നിങ്ങളുടെ മേൽഭാഗത്ത് നിന്ന് ഔ മിൻ തഹത്തി അർജുലിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ താഴ്ഭാഗങ്ങളിൽ നിന്ന് ഔ യൽബിസക്കും ഷിയാൻ അല്ലെങ്കിൽ നിങ്ങളെ കക്ഷികളായി ഭിന്നിപ്പിച്ചിട്ട് ചിലരുടെ ശൗര്യം ചിലരെ ആസ്വദിപ്പിക്കാൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ മേൽ ഒരു ശിക്ഷ അയക്കുന്നതിന് കഴിവുള്ളവനാണ്. ആ ശിക്ഷയുടെ രീതി ഒന്നുകിൽ നിങ്ങളുടെ മേൽഭാഗത്ത് നിന്ന് നിങ്ങളുടെ തലക്ക് മുകളിൽ നിന്ന്, അതല്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ നിന്ന്, അതല്ലെങ്കിൽ നിങ്ങളെ വ്യത്യസ്ത കക്ഷികളായി ഭിന്നിപ്പിച്ചിട്ട് ശക്തിയുള്ള ഒരു കക്ഷി അതിൻ്റെ ശൗര്യം മുഴുവനും ശക്തിയില്ലാത്ത കക്ഷിയെ ആസ്വദിപ്പിക്കാൻ അനുഭവിപ്പിക്കാൻ. ഉണ്ടോ താങ്കൾ നോക്ക്, കൈഫ നുസരിഫുൽ ആയാത്തി എങ്ങനെയാണ് നാം ആയത്തുകൾ വിവരിച്ചു തരുന്നത്. ലാലഹും യഫ്ഖഹു, അവര് കാര്യങ്ങൾ ഗ്രഹിച്ചേക്കാം. സൂറത്തുൽ അന്നാമിൽ 65-ാമത്തെ ആയത്ത്. ഇതിന് നമ്മുടെ ചുറ്റുഭാഗവും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, ഒന്ന് മുസ്ലിം ഭൂരിപക്ഷ സംസ്ഥാനമായ കാശ്മീരിൽ നമ്മുടെ മലയാളം ചാനലുകളിൽ അത്രയധികം ഒന്നും അതിനെപ്പറ്റി പറയുന്നില്ലെങ്കിൽ പോലും സംഗതി വളരെ ഗൗരവമുള്ള, ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ ചാനലുകാർക്ക് പ്രിയം, ഏതോ സിനിമാ നടി അവിടെ നിന്ന് രക്ഷപ്പെട്ടോ ഇല്ലേ, അല്ലെങ്കിൽ കുറേ മലയാളികൾ അവിടെ ഉണ്ട്, അവർ എങ്ങനെ ഇവിടെ എത്തും എന്നൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതേസമയം നമ്മുടെ സഹോദരങ്ങളായ മുസ്ലിമീങ്ങൾ ഈ വെള്ളത്തിൻ്റെ കെടുതി മുഴുവനും അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒരു കാലത്ത് കാശ്മീർ എന്ന് പറയുന്നത് ചിലരൊക്കെ വിശേഷിപ്പിച്ചതുപോലെ ഭൂമിയിലെ ഒരു സ്വർഗമായിരുന്നു. വളരെ സുന്ദരികളായ സ്ത്രീകൾ, വളരെ നല്ല പഴങ്ങൾ, കാശ്മീർ ആപ്പിളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ രണ്ട് രാഷ്ട്രങ്ങൾ 10-60 കൊല്ലമായി ഈ ഒരു പ്രദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഭൂരിഭാഗവും മുസ്ലിങ്ങൾ അത് അവര് സഹിക്കാവുന്നതിലപ്പുറം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുമായിട്ട് അവര് അനുഭവിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ സാധാരണ ഭാഷയിൽ പറയുന്ന പ്രകൃതിയുടെ ഭാഗത്തു നിന്നും അത് പ്രകൃതി അതിൻ്റെ റോള് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളെ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇവർക്ക് വരുന്നു. ഈ റമദാൻ മാസത്തിൽ ഈ അൽഫറാഹ് പള്ളിയിലുള്ള ഖുതുബയിൽ അന്ന് ഇസ്രായേല് ഗാസ മുനബ്ബില് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഫലസ്തീനികളെ വളരെ മോശമായ രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം ഖുതുബയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് മസ്ജിദുൽ അക്സ സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മസ്ജിദുൽ അക്സയിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് ഭാഗത്തും ഫലസ്തീൻ യുവാക്കൾ ഹുക്കയും വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പള്ളിയിൽ നിന്ന് വാങ്ക് കേട്ടപ്പോൾ അതിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എഴുന്നേറ്റിട്ട് പള്ളിയിൽ പോയിരുന്നു. ആ പള്ളിയിൽ ആ നമസ്കാരം, ആ ജമാഅത്ത് നമസ്കാരത്തിന് ഒരു സഫ് പോലും ആൾക്കാരുണ്ടായിരുന്നില്ല എന്നാണ്. ഈ അവസ്ഥ കാശ്മീരിലുണ്ട്, ഈ അവസ്ഥ കേരളത്തിലുണ്ട്, ഈ അവസ്ഥ അറബ് ലോകത്ത് മുഴുവനും ഉണ്ട്. അപ്പൊ ഞാനൊന്ന് പറഞ്ഞു തരുന്നത്, ഈ ആയത്തിന് ഇതുമായിട്ട് നമ്മുടെ ചേർത്ത് വായിക്കുമ്പോൾ നിൻ തഹത്തി അർജുലിക്കും, നിങ്ങളുടെ കാലിന്റെ കാൽഭാഗത്ത് കാലിന്റെ താഴ്ഭാഗത്ത് നിന്ന് ശക്തി അഴിക്കുക. അതോടൊപ്പം തന്നെ മുസ്ലിം ലോകത്തെ വേറൊരു വിധത്തിൽ വേദനിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് ഇറാഖിലുള്ള ISL-നെതിരെ അറബ് ലോകത്തിന്റെ സഹായത്തോടുകൂടി അമേരിക്ക അധിനിവേശത്തിന് ഒരുങ്ങിയിരിക്കുന്നു. അതിന്റെ എല്ലാ രംഗങ്ങളും ഒഴിവാക്കി രംഗം സജ്ജീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് ആക്രമം ഒരു ഭാഗത്ത് തുടങ്ങിക്കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളെ കക്ഷികളായിട്ട് ഭിന്നിപ്പിക്കുക. ഇറാഖിൽ നടക്കുന്നതും സിറിയയിൽ നടക്കുന്നതും മറ്റൊന്നല്ല, മുസ്ലിം ലോകത്ത് മുഴുവനും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും അതാണ്. അപ്പോ അമേരിക്കയുടെ ആകാശ വ്യോമ ആക്രമണം എന്ന് പറയുമ്പോൾ മേലെ നിന്നാണ് അത് വന്നു വീഴുന്നത്. നിസ്സഹായരായ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും മൃഗങ്ങളും പോലും ഈ ആക്രമണത്തിന് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ അവരിപ്പോ ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങി ചാടുമ്പോൾ, ചാടി ഇറങ്ങുമ്പോൾ അതിലുള്ള അവർ പറയുന്ന അവരുടെ ഭാഷയിൽ തീവ്രവാദികൾ എന്ന് പറയുന്ന മാത്രം ആൾക്കാരെ പിൻ പോയിന്റ് ചെയ്തിട്ട് ഒരു ആക്രമണത്തിന് അവിടെ സാധ്യതയില്ല. ഇതിൽ മുഴുവനും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ വേറൊരു ഇത്, ഞങ്ങളുടെ കണ്ണൂരിനെ സംബന്ധിച്ചൊന്നും ഒരിക്കലും പരിചയമില്ലാത്ത ശോഭായാത്ര, ഗണേശോത്സവം, ഇങ്ങനെയുള്ള ആഘോഷങ്ങൾ വളരെ ഇതിൽ വളരെയധികം പബ്ലിസിറ്റി, റോഡ് മുഴുവനും കമാനങ്ങളൊക്കെ വെച്ചിട്ട് അതും വേറൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കും. അവർക്ക് അവരുടെ ശോഭായാത്രയും ഗണേശോത്സവവും നടത്താനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് നമ്മുടെ AP മുഹമ്മദ് സിന്ദാബാദ് എന്ന് വിളിച്ചിട്ട് നബിദിന ഘോഷയാത്ര നടത്താനുള്ള സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. നമ്മൾ നമ്മുടെ അവകാശം വാങ്ങിപ്പോയവരാണ്. ആ തെറ്റുകളുടെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എന്ന യാഥാർത്ഥ്യം നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അവരുടെ മതത്തിന്റെ ആഘോഷമാണ്, ഉത്സവമാണ്, അതവർക്ക് നടത്താനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. ഇതിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ഉത്തരേന്ത്യയിൽ സംഭവിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള ഉത്സവങ്ങളുടെയും ഘോഷയാത്രകളുടെയും പിന്നിൽ വർഗീയ കലാപങ്ങൾ സാധാരണയായി സംഭവിക്കാറുണ്ട്. ഒന്നുകിൽ ഒരു പിന്നെ അവിവേകിയായ ഒരു മുസ്ലിം ഒന്നുകിൽ കല്ലെടുത്തെറിയും, അല്ലെങ്കിൽ അവരിൽ തന്നെ ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞിട്ട് ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ട് അതിൽ മുഴുവനും നശിപ്പിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണ്. മുസഫർ നഗർ നമ്മുടെ മുമ്പിലുണ്ട്. അവിടെ ഇപ്പൊ അത് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇന്നും അതിന്റെ വേദനകള് അവർക്ക് മാറിയിട്ടില്ല. നമ്മൾ കേരളത്തിലെ മുസ്ലിങ്ങളിൽ നിന്ന് വിചാരിക്കുന്നു ഇതൊക്കെ വളരെ അകലെയാണ് എന്നുള്ളതാണ്. ഇതിൽ നിന്നൊന്നും നമ്മൾ പാഠം പഠിക്കുന്നില്ല. അള്ളാഹുവിന്റെ ശിക്ഷയായിട്ട് തന്നെ നമ്മൾ ഇതിനെ എടുക്കേണ്ടി വരും. ഒരു ഭാഗത്ത് ഹിന്ദു ഐക്യം അങ്ങേയറ്റം ശക്തിപ്പെട്ടു വരുന്ന ഹിന്ദു ഏകീകരണം അങ്ങേയറ്റത്ത് ശക്തിപ്പെട്ടുകൊണ്ട് വന്നിരിക്കുന്ന സമയത്ത് മറുഭാഗത്ത് മുസ്ലിം ഭിന്നിപ്പ് അങ്ങേയറ്റം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ സംശയമുണ്ട്, ഇന്ന് ഈ പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനകളിൽ നമ്മുടെ സക്കാത്തും മറ്റും വാങ്ങിയിട്ട് അവരുടെ സംഘടനാ സാമ്രാജ്യം വികസിപ്പിക്കാനുള്ള അല്ലെങ്കിൽ മറ്റൊരു സംഘടനയിലേക്ക് ഇടിച്ചു കയറാനുള്ള സാമ്പത്തിക സ്രോതസ്സായിട്ട് നമ്മുടെ സക്കാത്തും നമ്മുടെ സദഖയും ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്ന്. ഇതിൽ നമുക്ക് ധാരാളം പാഠങ്ങളുണ്ട് പഠിക്കാൻ. ഒരു ഭാഗത്ത് ഭിന്നിച്ചു പോവുകയാണ്, മറുഭാഗത്ത് ഐക്യപ്പെട്ട് വരികയാണ്. അതോടൊപ്പം തന്നെ പതിവിന് വിപരീതമായിട്ട് ഞാൻ സാധാരണ നാട്ടിൽ പോകും, നോമ്പിന് മുമ്പ് പോയിട്ട് നോമ്പ് തുടങ്ങുന്നതിന്റെ രണ്ട് ദിവസം മുമ്പായിരുന്നു വരാം. ഇപ്രാവശ്യം പോയി നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ, നോമ്പ് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു. അത് അവര് ബൈനോമ്പിനെ ഒന്ന് ഇത് ചെയ്തിട്ട് മഗരിബിന് ശേഷമുള്ള ഒരു പരിപാടിയിൽ അങ്ങനെ ഒപ്പിച്ചതാ. പിന്നെ ബൈനോമ്പ് ആറ് കഴിഞ്ഞപ്പം കല്യാണത്തിന്റെ ഒരു സുണാമി അങ്ങ് പൊട്ടിപ്പുറപ്പെട്ടു. ഞാൻ അതിൽ മുങ്ങി ശ്വാസം മുട്ടി നീന്തി തുടച്ച് കയത്തിൽ പെട്ട പോലെ ആയിപ്പോയി. അതിന്റെ ദൂർത്തും ഇതാ ഇവിടെ ഞാൻ പല ചിലർക്കും വായിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇത് റൈറ്റപ്പ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ, കല്യാണ സുനാമി, മുസ്ലിം ദൂർത്ത്, ഇതില് ഈ പറഞ്ഞ കാര്യം ഒരു ഓട്ടോ ഡ്രൈവറ് അദ്ദേഹത്തിന്റെ കല്യാണത്തിന് കൊച്ചിയിലുള്ള ആൾക്കാരെ ക്ഷണിച്ചത്, ആ ക്ഷണം കിട്ടിയ ആൾക്കാര് എവിടെ എത്തിയത്, ഒരു വലിയ ഉത്സവ പറമ്പിൽ എത്തിയത് പോലെ. അതുപോലെയുള്ള ഒരു കല്യാണത്തിൽ ഞാനും പങ്കെടുത്തിരുന്നു. സാധാ ഹോട്ടലിലുള്ള ബോണ്ട, പഴംപൊരി, പരിപ്പുകട ഇതൊക്കെ ഉണ്ട് നിങ്ങൾ അവിടെ പോയാൽ. അത് കഴിഞ്ഞാല് പിന്നെ മാടക്കട പോലെ പഴക്കൊലയും അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ, 10-15 വിധത്തിലുള്ള ദോശകള്, ബിരിയാണികള്, ഇങ്ങനെ വലിയ കുറെ കാര്യങ്ങൾ. മലപ്പുറം ജില്ലയിൽ ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മലപ്പുറം ജില്ലയിൽ ബാംഗ്ലൂരിന്ന് മുന്തിരി പള്ളികള് കൊണ്ടുവന്നിട്ട് കല്യാണത്തിന്റെ ആ വീട്ടിൽ വലിയ സ്പെഷ്യൽ വണ്ടി കൊടുത്തയച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഒരാൾക്ക് അയാളുടെ ഭക്ഷണത്തിന് അവർ ചെലവഴിക്കുന്നത് 1000 rupees. വേറൊരു സ്ഥലത്ത് കോരിച്ചെരിയുന്ന മഴയത്ത് പന്തല് കെട്ടിയിട്ട് പന്തല് മുഴുവനും AC, അവിടെ ആരോ പറഞ്ഞു മമ്മൂട്ടിയും പാർട്ടിയും ഒക്കെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഇടയിൽ ആരോ പറഞ്ഞു അത്രേ അവിടുത്തെ ബിരിയാണി പ്ലേറ്റില് ഒരു കാറിൻ്റെ ചാവി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പം ആളുകൾ ഇടിയായി. പ്ലേറ്റൊക്കെ കഴിഞ്ഞു പിന്നെ ഭക്ഷണത്തിന്റെ ചെമ്പിൽ ഇതിൽ പാത്രത്തിൽ ആളുകൾ ഇറങ്ങി ഇതാക്കാൻ തുടങ്ങി. പുതുനാരിയെയും പുതുമണവാളനെയും അണിയിച്ചൊരുക്കുന്ന ബ്യൂട്ടി പാർലർ ബ്യൂട്ടീഷ്യന്മാര്, സിംഹാസനം പോലെയുള്ള ഇതിലാണ് പുതുമണവാട്ടിയെയും പുതുമാരനെയും ഇരുത്തുന്നത്. യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്തത്. ഈ പുതുമണവാട്ടി ഉണ്ടല്ലോ, നാളെ ഓഡിറ്റോറിയക്കാരൻ അവന്റെ വാടകക്ക് വരുമ്പോ ഉപ്പാനൻ പത്തായത്തിൽ ഒളിപ്പിച്ചിട്ട് ഉപ്പയില്ല ഇവിടെ എന്ന് പറയേണ്ടവടാ. ആരോരുമില്ലാത്ത തെരുവ് തെളി രാജാ പാട്ട് കെട്ടി. ഇത് ഞാൻ ഈ വിഷയത്തിലേക്ക് പിന്നീട് വരാം. ഒരു 40 കൊല്ലം മുമ്പ് 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ ബസ്സിന് വേണ്ടി വരുന്നത് 5 പൈസ. രാവിലെ 5 പൈസ, വൈകിട്ട് 5. ഈ 5 പൈസ ലാഭിക്കാൻ വേണ്ടി 5 5 10 കിലോമീറ്റർ ഒരു ദിവസം നടക്കും. അങ്ങനെയുള്ള എന്റെ മക്കൾ ഇന്ന് ഞാൻ താമസിക്കുന്നിടത്തു നിന്നുള്ള അടുത്ത ബസ് സ്റ്റാൻഡിലേക്ക് 1.5 കിലോമീറ്റർ പോലുമില്ല അവരിന്ന് പോകുന്നത്, ഒന്നുകിൽ ബൈക്കിൽ അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിൽ, അതല്ലെങ്കിൽ ആരെങ്കിലും കാറിൽ കൊണ്ടുപോയിട്ട് അവരെ ഡ്രോപ്പ് ചെയ്യും. ഒരണക്ക് അവിൽ, ഒരണക്ക് ബാരി, കൂടെ കുടിക്കാൻ ചൂടുവെള്ളം, ചൂടുവെള്ളത്തിന് പൈസയും. ഉച്ചക്ക് ലഞ്ച് അങ്ങനെ കഴിച്ചിട്ട് എന്റെ മക്കൾ ഇന്ന് രാവും പകലും KFC ഫ്രൈഡ് ചിക്കൻസും മറ്റും ഇതുകൊണ്ടിരിക്കും. രാവും പകലും ചിക്കൻ ബിരിയാണിയും ഫിഷ് ബിരിയാണിയും മട്ടൻ ബിരിയാണിയുമാണ് അവരുടെ. എന്റെ ഉമ്മ വീട്ടിലൊരു മത്തി പൊരിച്ച, ആ മത്തി മറ്റാരും പൊരിച്ച മത്തി മറ്റാരും കാണാതെ ചോറിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചിട്ട് കുക്കുവായി. ചിലപ്പോ എന്റെ ചെറിയ അനുജന്മാര് കണ്ടാൽ അവരും ചോദിക്കുമല്ലോ, അതുകൊണ്ട് ഇങ്ങോട്ടവനൊരു പരിഗണന എന്ന നിലയിൽ എന്റെ കുട്ടികൾ കഴിക്കുന്ന ഭക്ഷണം എവിടെയാണ്. വേലക്കാരി വലിയ വീടുകളില് ജോലിക്ക് പോകുന്ന സ്ത്രീകള് അവരുടെ മക്കള് ഉമ്മ ജോലിക്ക് പോയ വീട്ടിൽ പോയാൽ അവിടെ ഉണ്ടാക്കുന്ന നല്ല വിശിഷ്ട ഭക്ഷണങ്ങളിൽ വല്ലതും കിട്ടുമെന്ന് കരുതി ആ വീട്ടിന്റെ മുൻഭാഗത്ത് കൂടെ അവർക്ക് പോകാൻ അനുമതിയില്ല, വീട്ടിന്റെ ബാക്കിൽ പോയിട്ട് കരി പിടിച്ച അടുക്കളയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഉമ്മ വീട്ടുകാരി കാണാതെ വല്ല ഭക്ഷണം കൊടുത്തിട്ട് തട്ടത്തിന്റെ മറയത്ത് അല്ലെങ്കിൽ തട്ടത്തിൽ ഒളിപ്പിച്ചു വെച്ചിട്ട് ഈ കുട്ടിക്ക് കൊടുത്ത് ആ വീട്ടുകാര് കാണാതെ എങ്ങനെയല്ലോ വിരിഞ്ഞ കുട്ടി ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ വീട്ടിന് വില പറയുകയാണ്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ പള്ളിയിൽ നേർച്ച ഉണ്ടാവും. മൊഹിയുദ്ദീൻ റബിയുൽ അവ്വലും റബിയുൽ ആഖറും ഒന്ന് മങ്കൂസ് മൗലൂദി ചെല്ലുന്ന നബിദിനത്തിന്റെ മാസം, മറ്റൊന്ന് മൊഹിയുദ്ദീൻ ശേഖിന്റെ മാസം. ഈ മാസങ്ങളിൽ പള്ളികളിൽ നേർച്ചയുണ്ടാവും, നേർച്ചയ്ക്ക് ചോറുണ്ടാവും. ആ ചോറ് വയ്ക്കാൻ പോയിട്ട് വീട്ടിലുള്ളവർക്ക് വേണ്ടി ഷർട്ട് ഇട്ട ബനിയൻ അഴിച്ചു വെച്ചിട്ട് ചോറ് തിന്നുന്നതിൻ്റെ ഇടയിൽ അത് മുമ്പിൽ വെച്ച് ചോറ് അതിൽ വാരി കെട്ടിയിട്ട് ആരും കാണാതെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉമ്മാക്കും മറ്റുള്ളവർക്കും കൊടുക്കുന്ന ആ കുട്ടികൾ ആ അവസ്ഥയിൽ നിന്ന് നമ്മൾ മാറിയിരിക്കുകയാണ്. ഫലം മനസ്സുമാതുക്കി وفتحنا عليهم ابواب كل شيء حتى اذا فرحوا بما اوتوا اخذناهم بغتة فاذا هم مبلسون فقطيع دابر القوم الذين ظلموا والحمد لله رب العالمين. ഞാൻ അവരെ ഓർമ്മിപ്പിച്ച കാര്യം അവർ മറന്നപ്പോൾ അനുഗ്രഹത്തിന്റെ എല്ലാ വാതിലുകളും ഞാൻ അവർക്ക് തുറന്നു കൊടുത്തു. ഹത്തായിരാ ഫരിഹു ബിമാ ഊത്തു, അവർക്ക് ലഭിച്ചതിൽ അവർ മതിമറന്ന് ആഹ്ലാദിക്കുന്നത് വരെ അവർക്ക് അനുഗ്രഹത്തിന്റെ വാതിലുകൾ ഞാൻ തുറന്നു കൊടുത്തു. നാം അവരെ പെട്ടെന്ന് പിടിച്ചു, അപ്പോഴവരാതാ നിരാശരായിരുന്നു. അതിക്രമം ചെയ്ത ജനതയുടെ വേര് ഞാൻ അറുത്തു കളഞ്ഞു. അങ്ങനെയുള്ള ആൾക്കാരുടെ വേരുകൾ അറുക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെയാണ് ആ ആയത്തിന്റെ അവസാനം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞല്ലോ, ഈലാഫി ഖുറൈശിൻ ഈലാഫിഹിൻ രഹലത്തെ ശിത്താലി വസ്സൈ. ഞാൻ ആ സൂറത്തിനെ ഒന്ന് മാറ്റിയാണ്, ഈലാഫി മലബാരി ഈലാഫിഹിം രഹലത്തൽ ഖലീജ്. മലബാരിക്ക് ഇണക്കമുള്ളവർ ആക്കിക്കൊടുത്തു. അവരുടെ ഇണക്കം ഗൾഫ് യാത്രയാണ്. 40 കൊല്ലം മുമ്പ് ജൂൺ 1 ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ 6 മണിക്ക് ഫ്ലൈറ്റ് ഇവിടെ ലാൻഡ് ചെയ്ത് ഫ്ലൈറ്റിൽ നിന്ന് പുറത്തു കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് ഇവിടെ എങ്ങനെയാ താമസിക്കല്. ഇത്രയും ശക്തമായ ചൂടുള്ള ഈ നാട്ടിൽ എങ്ങനെ താമസിക്കും? പക്ഷേ ഈ നാട്ടിലെ താമസം അല്ലാഹു സുബ്ഹാനഹു തആല മലബാരിക്ക് ഇണക്കമുള്ളതാക്കി കൊടുത്തു, യോജിപ്പുള്ളതാക്കി കൊടുത്തു, യോഗ്യമാക്കി, വാസയോഗ്യമാക്കി. ഇതിന്റെ പേരിൽ തന്നെ അത്രമഹും മിൻ ജൂഹി വആമനഹും മിൻ ഖൗഫ്. വിശപ്പിൽ അവർക്ക് ഭക്ഷണം നൽകി, ഭയത്തിൽ അഭയവും നൽകി. ഈ അലാവുദ്ദീന്റെ വിളക്ക് പഴയ സിംഗപ്പൂറും മലേഷ്യയും കൊളംബോ ബർമയും ഒക്കെ അവർ രാപ്പകൽ അധ്വാനിച്ചിട്ട് വല്ലതും സമ്പാദിച്ചിട്ട് കിട്ടിയതെങ്കിൽ അതുണ്ട്. ഗൾഫ് അങ്ങനെയല്ല. ശരിക്കും അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് തന്നെയായിരുന്നു. അതാണ് നമ്മുടെ ഈ നാട്ടിലെ ഈ താന്തോദിത്തങ്ങൾ മുഴുവനും കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് തന്നെയാണ്. ഇന്ന് കാർ, ബൈക്ക്, ഫോണ് ഇല്ലാത്ത വീടുകൾ നമ്മുടെ മലബാറിൽ കണ്ണൂർ ഭാഗത്തൊന്നുമില്ല. എല്ലാം പഴയ കാലത്ത് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ഒരു ഫോൺ, ഒരു കാർ. ഇന്ത്യയിൽ കക്കൂസുകളെക്കാൾ കൂടുതൽ ഇപ്പോൾ മൊബൈൽ ഫോണാണ് ആളുകൾക്കുള്ളത്. 8 ആളുകൾ ഒരു പിന്നെ ടോയ്ലറ്റ് ഉപയോഗിച്ച് എൻ്റെ വീട്ടിൽ 7 ടോയ്ലറ്റാവുള്ളത് ഒരു വീട്ടിൽ. ഈ അനുഗ്രഹങ്ങൾ അതോടൊപ്പം തന്നെ ബുർഖയിട്ട സ്ത്രീകളുടെ അഴിഞ്ഞാട്ടം. കാക്ക കണ്ണ് തുറക്കുന്നതിന് മുമ്പ് ഈ ബുർഖയിട്ട കാക്കച്ചികൾ പഞ്ചവങ്കാട്ടിയിലെ പഞ്ചവർണക്കിളി പാടിയുറങ്ങാറായി, കീർത്തനം പാടിയുറങ്ങാറായി. രാത്രിയിൽ രാപ്പുള്ളുകൾ പാട്ടുപാടി നിർത്തുന്നത് വരെ ഈ ബുർക്കയിട്ട കാക്കച്ചികൾ റോഡ് മുഴുവനും അലഞ്ഞിരിക്കുക. വീട്ടിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കലില്ല. പാതിരാക്ക് പോലും ഹോട്ടലിൽ നിന്ന് ഈ കുട്ടി ഈ സ്ത്രീകൾ മുസ്ലിം സ്ത്രീകൾ അവരിറങ്ങി വരുന്നു. ഷോപ്പിംഗ് മാളുകളിൽ മുഴുവനും ഈ ബുർക്കക്കാർ തന്നെയാണ്. റോഡിലെ ട്രാഫിക്കിന്റെ ഇതും ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടോറിക്ഷയിലും മറ്റും പോക്കുന്ന പോക്കുകൾ തന്നെയാണ്. ഒരു അടിമറിയത് അവിടെ നടന്നു. ഇതിന്റെ പിന്നിൽ നടക്കുന്ന ഈ മൊബൈൽ ഫോണുകളും ഈ ഭർത്താവ് ഗൾഫിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 കൂടിയിട്ട് ഒരു ടോയ്ലറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ നിന്ന് സമ്പാദിച്ച കാറ്റ് പൊടി പൊടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഈ തോന്നിയവാസത്തിന്റെ ഈ ധൂർത്തിന്റെ ഒക്കെ പിന്നാലെ ഉള്ളത് ആരാണെന്ന് ചോദിച്ചാൽ സ്ത്രീകളാണ്. അല്ലയോ നബിയുടെ ഭാര്യമാരെ, നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. ഖുർആൻ ജമാഅത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളെ നിങ്ങൾ മറ്റുള്ള സ്ത്രീകളെ പോലെയല്ല. നിങ്ങൾ എന്തിനാണ് ഖുർആൻ പഠിക്കുന്നത്? ക്വിസിൽ മാർക്ക് വാങ്ങാനാണോ? വേസ്റ്റാണ്. പരീക്ഷയിൽ മാർക്ക് വാങ്ങാനാണോ? ഭാര്യ സമ്മതിക്കുന്നില്ല. ഭാര്യ സമ്മതിക്കുന്നില്ല, എന്താക്കണോ? പൊന്നെ നീ എന്റെ ബദറൂ, നീ എന്നെ നരകത്തിലേക്ക് തള്ളിയിടല്ല മോളെ. ബദറൂ എന്നല്ല ഞാൻ വിളിക്കേണ്ടത്, പഴയ ഒരു പാട്ട് ഞാൻ പാടിയതാ. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ കടപ്പറയിൽ നിന്ന് മാറ്റിക്കിടത്തുക. അതും അല്ലെങ്കിലോ അത് പറഞ്ഞ എന്നെ പോലീസ് വിളിച്ചു കൊടുക്കും, അടിവെച്ചു കൊടുക്കുക. അതും അല്ലെങ്കിലോ രണ്ട് മധ്യസ്ഥന്മാരെ വെച്ചിട്ട് അതാ ഫിറാക്ക് കഴിഞ്ഞു പോയി. ഇത് ഞാനും നീയും തമ്മിലുള്ള വേർപാടാ. എന്നെ നരകത്തിലേക്ക് തള്ളിയിടാനുള്ള ഒരു ഇതിന് ഞാൻ നിൽക്കുകയില്ല എന്നെനിക്ക് പറയാൻ. എന്താണ് സംഭവം? ഭർത്താക്കന്മാര് മുഴുവനും അവര് ഭരിക്കുകയാണ്. അവരുടെ മുമ്പ് പലരും ഭർത്താവ് നിസ്സഹായനായി പോവുകയാണ്. ഈ ഒരവസ്ഥയിൽ നിന്ന് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഞാൻ നേരത്തെ പറഞ്ഞതിൽ വരുന്ന ഇതിന്റെ ഫലങ്ങൾ വരുമ്പം അത് അനുഭവിക്കേണ്ടി വരുന്നു. ഇന്നിപ്പം മദ്യത്തിന്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരുന്നത് സ്ത്രീകളും കുട്ടികളുമാണല്ലോ. ഞാൻ പറഞ്ഞ വരാൻ പോകുന്ന കാര്യങ്ങളിൽ അനുഭവിക്കേണ്ടത് അവര് തന്നെയാണ്. വിശ്വസിച്ചവർക്ക് ഇനിയും സമയമായിട്ടില്ലേ അള്ളാഹുവിനെ ഓർത്തിട്ട് അവരുടെ ഹൃദയങ്ങൾ ഭയം കൊള്ളാൻ? ഇനിയും സമയമായിട്ടില്ലേ? കടക്കണിയിലാണ് ചെന്ന് ചാടുന്നത്. ഈ ദൂർത്തിന്റെയും തോന്നിയവാസത്തിന്റെയും ഇതിന്റെ പേരിൽ അവര് ചെന്ന് ഈ മനുഷ്യൻ ചെന്ന് ചെറു ചാടുന്നത് കടക്കണിയിൽ. ഒരു ഷെയ്ഖ് പറയുന്നുണ്ട്, ഒരു ദിർഹം മറ്റൊരുത്തന്റെ ഹക്ക് നിന്റെ കയ്യിലായി പോയിട്ടുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നാളെ ബാർട്ടർ സമ്പ്രദായത്തിൽ ആ മറ്റേ മനുഷ്യന് ആ ദിർഹമിന്റെ ഉടമക്ക് നീ കൊടുക്കേണ്ടി വരിക 4000 ഹസനാത്താണ്. അപ്പൊ ഈ കടവുമായിട്ട് മരിച്ച മനുഷ്യന്റെ അവസ്ഥ എന്താണ്? നരകത്തിലേക്കല്ലേ തള്ളിയിടുന്നത്? മൈലാഞ്ചിക്കൊരു കുപ്പായം, വെറ്റിലക്കെട്ടിന് വേറൊരു കുപ്പായം, കല്യാണത്തിന് വേറൊരു കുപ്പായം. ഇത് ഈ പറയുന്ന കാര്യങ്ങള് ഇൻകുന്തും തൂമിനൂനബില്ലാഹി, നിങ്ങൾ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഇത് കേട്ടാ മതി, അല്ലെങ്കിൽ വേണ്ട. അതുപോലെ തന്നെ നിക്കാഹുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു കുറയ്ക്കാൻ. ഒരു ഭാഗത്ത് ദൂർത്ത, മറ്റൊരു ഭാഗത്ത് തോന്നിയവാസങ്ങളാണ്. നാട്ടിലെ പള്ളികളിലൊക്കെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ വിവാഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു തൂന്യവാസങ്ങൾ നിങ്ങൾ നടപ്പിലാക്കരുത്. ഞങ്ങൾ നിങ്ങൾക്ക് വിവാഹ മാരേജ് സർട്ടിഫിക്കറ്റ് തരും. ചില സ്ഥലത്ത് നിക്കാഹ് കഴിഞ്ഞ ഉടനെ തന്നെ മറ്റവർ തുടങ്ങി പുതിയാപ്പള മുഴുവനും ദുർഗന്ധം വമിക്കുന്ന ഓയിൽ കൊണ്ട് ശരീരത്തിൽ ഇതാക്കുക, പുതിയാപ്പളയെ തട്ടിക്കൊണ്ട് പോവുക, വീടുകളിൽ അറകളിൽ ലക്ഷക്കണക്കിന് ഉറുപ്പികൾ ചെലവഴിച്ചിട്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ നശിപ്പിക്കുക, നഷ്ടപ്പെടുത്തുക, ഒരുതരം റാഗിങ്, ഇവന്റെ കല്യാണത്തിന് മറ്റവൻ ഇത് ചെയ്തു അതുകൊണ്ട് അവന്റെ കല്യാണത്തിന് ഇവൻ ഇത് ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇത് അള്ളാഹുവിന്റെ ഒരു ചിഹ്നമാണ്, ഷാഇറാണ് ഈ നിക്കാഹ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ഈ നമ്മുടെ യുവാക്കൾ ഇത് ചെയ്യുമ്പം അവർ മനസ്സിലാക്കേണ്ട കാര്യം, കുറെ ബാച്ചിലേഴ്സ് ഒന്നിച്ച് താമസിക്കുന്നു, അതിൽ കുറച്ച് ആൾക്കാർ നല്ല മനുഷ്യരാണ്, കുറച്ചാൾക്കാർ, ഞാൻ നല്ല മനുഷ്യരെന്ന് പറയുന്നത് നിസ്കരിക്കുകയും നോമ്പ് നോക്കുകയും ഒക്കെ ചെയ്യുന്ന മറ്റവര് അതൊന്നും ഇല്ലാത്തവര്. അപ്പം അതിൽ ഒരു നിസ്കരിക്കുന്ന ഒരാള് അവിടെ നിസ്കരിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ വലത്തോട്ട് തിരിയുമ്പോൾ ഒരു ഗ്ലാസ് കള്ള് വലത്ത് ഭാഗത്ത്, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ഇടത്തോട്ട് തിരിയുമ്പോൾ ഇടത്ത് ഭാഗത്ത് ഒരു ഗ്ലാസ് കള്ള്. തമാശയാക്കാൻ വേണ്ടി ചെയ്യുന്ന അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കലാണിത്. ഇത് അള്ളാഹിന്റെ ഒട്ടകാണ്. ഒരു ചീത്ത ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ അതിനെ തൊട്ടു പോകരുത്. വമ്പിച്ച ഒരു വേദനയുള്ള ഒരു ശിക്ഷ നിങ്ങളെ ബാധിക്കും. ബാർ ഹോട്ടലിൽ കല്യാണം നടത്തുമ്പോൾ, ബാർ ഹോട്ടലിൽ ഇഫ്താർ നടത്തുമ്പോൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അനാദരിക്കലാണ്. ഇത് നമ്മൾ വളരെയധികം ജന്മദിന പാർട്ടി നമുക്ക് നടത്താം, ഇഷ്ടമുള്ളിടത്ത് നടത്തിക്കോ. മാരേജ് ആനിവേഴ്സറി ഇഷ്ടമുള്ളിടത്തേക്ക് നടത്തിക്കോ, ആർക്കും യാതൊരു കുഴപ്പമില്ല. ആ സദാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ തൊട്ട് പോകരുത്. അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ അനാദരിച്ചു പോകരുത്. ഇവിടെ ഈ സദസ്സിൽ കുനൂത്ത് ഓടുന്ന ആൾക്കാരുണ്ടാ? വെള്ളിയാഴ്ച സുബഹ് നിസ്കരിക്കാതെ ജുമാക്ക് പോയിട്ട് അവിടുന്ന് സുബഹ് കളാക്കിയിട്ട് നിസ്കരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? കൈ പൊന്തിക്കണ്ട, കാരണം ഞാൻ നിങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞു. ഉസ്താദ് പഠിപ്പിച്ചു തരുന്നതാ. എന്ത്? നിങ്ങള് വെള്ളിയാഴ്ച നാട്ടിലേക്കാളും കൂടുതൽ ഇത് സൂട്ടാവുക ഇവിടെയാ, കാരണം വെള്ളിയാഴ്ച രാത്രി ആയാത്താക്കിയിട്ട് ഉറങ്ങുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പം വെള്ളിയാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് സുബഹി നിസ്കരിക്കാതെ ജുമാക്ക് പോയതിന് ശേഷം അവിടുന്ന് സുബഹി നമസ്കരിക്കുമ്പോൾ കുനു തോതുമ്പോൾ നിങ്ങൾ കൈ ഉയർത്തരുത്. എന്താ കാര്യം? അപ്പുറം ചുറ്റുഭാഗം ഇരിക്കുന്ന ആളുകളൊക്കെ ഇവനിങ്ങനെ കൈ ഉയർത്തിയിട്ട് കുനൂത്തോതുമ്പം ഇരിക്കാൻ എല്ലാവർക്കും മനസ്സിലാവുന്നത് ഈ ചങ്ങായി ഇന്ന് രാവിലെ തുകി നിസ്കരിച്ചില്ല, ഇപ്പോഴാണ് തുകി നിസ്കരിക്കുന്നത്. അതുകൊണ്ട് സത്യവിശ്വാസികളായ സ്ത്രീകളായ പുരുഷന്മാരെയും സ്ത്രീകളെയും ബുദ്ധിമുട്ടിക്കുന്നവർ ഈദാ അവർ ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിൽ. കാരണം നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു തആല ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, സെപ്റ്റംബർ 12 രാവിലെ സുബഹി നീ അതായിട്ട് നിസ്കരിച്ചോ കളായിട്ട് നിസ്കരിച്ചോ? പറഞ്ഞോനെ, ഞാൻ അതായിട്ട് തന്നെ നിസ്കരിച്ചു. മൂപ്പര് ജുമാക്ക് പോയാലാണ് നിസ്കരിച്ചത്. പക്ഷെ അള്ളാഹ് ചോദിക്കുമ്പോൾ എന്ത് പറയോ? ഇല്ല, ഞാൻ അങ്ങനെ. എന്നാലും അള്ളാഹ് എന്താ ചെയ്യാം? എന്താ ചെയ്യാം? അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുന ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യഖ്സിബൂൻ. ഞാൻ അവന്റെ വായിൽ സീൽ വെക്കും, അവന്റെ കൈകൾ എന്നോട് സംസാരിക്കും, അവന്റെ കാലുകൾ സാക്ഷ്യം വഹിക്കും അവൻ സമ്പാദിച്ചത്. അപ്പൊ ഭൂമി സാക്ഷിയാണ്. യൗമയിദിൻ തുഹദ്ദിസു അഖ്ബാര. അപ്പൊ ഞാൻ അവിടുന്ന് പള്ളിയിൽ നിന്ന് ജുമാക്ക് കൈയോർത്തിയിട്ട് സുന്നത്ത് തീർത്തിരിക്കുന്ന കരീം കണ്ടു. കരീമിനെ വിളിച്ചു, വാ ഈ ചങ്ങായി അന്നേരം നിസ്കരിക്കുന്നത് നീ കണ്ടിട്ടില്ലേ? കുറച്ചുണ്ടെ കണ്ടിന്, ഞങ്ങൾ മൂപ്പര് കഴിയൂ അല്ലേ. അനാവശ്യമായിട്ട് ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു കുറ്റകൃത്യം കണ്ടാൽ സാക്ഷിയായിട്ട് പോവാൻ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ? ഇന്ന് ഇല്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ സ്ത്രീ പുരുഷന്മാരെ നിങ്ങൾ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഇങ്ങോട്ട് ഇതാക്കുന്നതിൽ ഒന്നിനെ മറ്റൊന്ന് ഖിയാസാക്കാൻ അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇതിനെപ്പറ്റി പറയുമ്പോൾ ഈ നമസ്കാരം കളാക്കിയ കാര്യത്തിൽ പറയുന്നതിലും കൂടുതൽ വരുന്നതാണ് ഒരാ സുബന്ധിർത്ത് തീര. നിങ്ങളെ ദൂർത്ത് കാണിക്കരുത്. ഇന്നൽ മുബദ്ദീനേക്കാളും ഇഖ്വാനശ്ശേയം. തീർച്ചയായും ഈ ദൂർത്തന്മാര് പിശാചിന്റെ സഹോദരന്മാരാണെന്ന് ഖുർആൻ പറയുന്നു. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുസ്രിഫീൻ. ഈ അമിതമായി വ്യയം ചെയ്യുന്നവരെ അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. ഇന്നല്ലാഹു യുഹിബ്ബുൽ മുസ്രിഫീൻ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ കല്യാണ കത്ത് അടിക്കുന്നത് മുതൽ പന്തലൊരുക്കുന്ന ഇവന്റ് മാനേജ്മെന്റ്, ഈ പെൺകുട്ടിയെ മണവാളനെയും മണവാട്ടിനെയും അണിയിച്ചൊരുക്കുന്നത് വഴി ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് ദൂർത്തടിച്ചുകൊണ്ട് ധാരാളിത്തമായിട്ട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി അമിതമായി വ്യയം ചെയ്യുന്നതിൽ നിന്ന് ഈ മനുഷ്യനെ നാളെ പരലോകത്ത് അല്ലാഹു ചോദ്യം ചെയ്യുമ്പോൾ ഈ മനുഷ്യന് ഞാൻ ഈ കുനൂത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ സാധുക്കളായ സത്യവിശ്വാസികളെ ഉപദ്രവിക്കാതിരിക്കുന്നത് ഒരു തികച്ചും ന്യായമായ ഒരു ആവശ്യം. നിങ്ങൾ നടത്തുന്ന ഈ താന്തോന്നി കല്യാണത്തിന് അങ്ങനെയുള്ള ആളുകളെ ക്ഷണിക്കാതിരിക്കുക എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ അത് രണ്ടും ഒന്നിച്ച് നോക്ക്. ഈ നമസ്കാരം കലാവാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവും മനുഷ്യനുമായിട്ടുള്ള ബന്ധമാണ്. മറ്റത് ഈ തോന്നിയവാസം മുഴുവനും ദൂർത്തും ധാരാളിത്തും ഒക്കെ കണക്കാക്കിയിട്ട് ഈ ചെയ്യുന്ന കാര്യത്തിൽ സത്യവിശ്വാസികളായ ആളുകളെ നിങ്ങളെ സാക്ഷികളാക്കി കൊണ്ടുവരുന്നത് അത് നിങ്ങൾ അവരോട് ചെയ്യുന്ന ഒരു വലിയൊരു ഉപകാരമായിരിക്കും. പോരാ, ഞാൻ ആ ഇതിലേക്ക് വരികയാണ്. പേര് വലീമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ. സത്യം കൊടുക്കുക, സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തിട്ടില്ലേ? സൈനബ് റളിയല്ലാഹുവിനെ കല്യാണം കഴിച്ചിട്ട് ആട്ടിനാർത്തിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടില്ലേ? സദ്യകളിൽ വെച്ച് മോശമായ സദ്യ, ആഗ്രഹിക്കുന്നവനെ ക്ഷണിക്കപ്പെടാതിരിക്കുക, ക്ഷണിക്കപ്പെടുന്നവൻ ആഗ്രഹിക്കാതിരിക്കുക. ഞാൻ നിഹിയില്ല. ഒരു മാസത്തിൽ കഴിഞ്ഞു വലിയ സദ്യം തന്നെ, ഒരുപാട് കല്യാണമുണ്ട്, എങ്ങനെയാണ് അവിടെയൊക്കെ പോയിട്ട് ഇതാക്കുക എന്ന് പരാതിപ്പെടുക. അത് തന്നെയാണ് എന്ത്, ക്ഷണിക്കപ്പെടുന്നവൻ ആഗ്രഹിക്കാതെ ഓടിച്ചോടിയിട്ട് കല്യാണം കഴിക്കുക. റൂട്ട് മലൂട്ട് ഒരാൾ പോകുന്നു, അത് ഇതിൻ്റെ മുന്നിൽ ഒന്നും പോകാൻ പറ്റുമോ? കൂടെയുള്ള ആൾ വന്ന് സെക്യൂരിറ്റി ഓടിച്ചു, സെക്യൂരിറ്റിയോടെ ചോദിച്ചു. സെക്യൂരിറ്റി എന്താ പറയാൻ നിങ്ങൾക്കറിയാലോ. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. എന്ത് വലി, ഏത് വലി, റെയിൽവേ സ്റ്റേഷന്റെ ആ ചോപ്പടകളില്ലേ, അവിടെ നിങ്ങളൊരു ബന്ധമുണ്ടാക്ക്. എന്റെ മകളെ കല്യാണത്തിൽ ഇത് അവിടെ അന്തിയുറങ്ങുന്ന പൈപ്പിന്റെ ഉള്ളിൽ അന്തിയുറങ്ങുന്നുണ്ടല്ലോ, ആരാവട്ടെ? ഇസ്ലാമിക രാഷ്ട്രത്തിലെ പക്ഷികൾ പോലും അവിടുത്തെ സക്കാത്തിന് അർഹരാണ്. അപ്പൊ പച്ചക്കരുള്ള അമുസ്ലിം അർഹൻ, ഈ സദസ്സക്ക് അർഹന. അങ്ങനെയാണെങ്കിൽ വലീമ, അതിനൊരർത്ഥം പൊങ്ങച്ചത്തിനും വേണ്ടിയും ഞാനൊരു ഭീരുവ, ഞാനൊരു ഭീരുവ, എനിക്ക് പേടിയാവുന്നു. എവിടെയല്ലേ ആകാശ പന്തലിൽ മക്കുപറയിൽ പോലും പന്തല് കെട്ടിക്കളഞ്ഞു എന്നുള്ളതാ. ആ കല്യാണ ആ ഇതിൽ നിന്നിറങ്ങുമ്പോൾ പേടിയാണ്. വലിയ കൊട്ടാര സമാനമായ വീടുകളിൽ ആരെങ്കിലും ഒക്കെ വിസിറ്റ് പോയാൽ അവിടെ കയറിയാലും പേടിയാണ്. എന്താ പേടി എന്നല്ലേ, ഇതാ അറദിന അന്നുഹരിക്ക അറിയത്തൻ അമർന മുത്രഫിഹ ഫഫസഖു ഫിഹ ഫഹഖ അലൈഹൽ ഖൗ ഫദമ്മർനാഹ തദ്മീറ. ആയത്ത് വളരെ വ്യക്തമാണ്. അല്ലാ പറയാണ്, ഇതാ അറദിന അന്നുഹലിക്ക കറിയട്ടൻ, ഞാനൊരു നാട്ടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ അമർന മുത്രഫിഹ, അതിലെ സുഖലോലുപന്മാരായ ധൂർത്തന്മാരായ തോന്നിയവാസികളായ ആളുകൾക്ക് ഞാൻ കൽപ്പന കൊടുക്കും. അതിൽ അവര് തോന്നിയവാസം കാണിക്കും. അള്ളാഹുവിന്റെ ആ കൗലു കൽപ്പന ആ നാട്ടിന്റെ മേൽ സ്ഥിരപ്പെട്ടു. എന്നിട്ട് ഞാനതിനെ ഇടിച്ച് തകർക്കും. ഇതോർത്തിന്റെ ആ പേടിയാണ് എനിക്കുള്ളത്, ആ പേടിയാണ് എനിക്കുള്ളത്. എല്ലാം ഒത്തു വന്നിരിക്കും. നമ്മുടെ കുട്ടികൾ ബൈക്കിൽ ചെത്തുന്നുണ്ടല്ലോ, എന്തെല്ലാം തോന്നിയവാസങ്ങളാണ് അവർ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്. പള്ളിയിൽ പോകാൻ അവർക്ക് നേരമില്ല. ഈ നിക്കാഹിന്റെ നിക്കാഹ് കേസ് ഞാൻ പറഞ്ഞു, ഒക്കെ പോക്ക് മുഴുവനും നരകത്തിലാണ്. നമ്മളെ രണ്ട് കുട്ടികൾ രണ്ട് റിമോട്ട് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ കാണിച്ചിട്ട് മത്സരിച്ച് പോകുന്നുണ്ടല്ലോ. ഒരു പോക്ക് പോകുന്നത് നരകത്തിലേക്കാണ്, മറ്റേ പോക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു ചെറിയ പോക്കുണ്ട്. വലിയ വലിയ വിവാഹ സദ്യകളിൽ അല്ലെങ്കിൽ നിക്കാഹുകളിൽ അവിടെ ചുറ്റും ധാരാളിത്തത്തിന്റെയും ധൂർത്തത്തിന്റെയും ഇതിന്റെ ഇടയിൽ നിക്കാഹിന്റെ കൂടെ അത്രയും വലിയൊരു ഓഡിയൻസ് അവിടെ ഉണ്ടാവുമ്പോൾ ഒരു 10 മിനിറ്റ് അള്ളാഹുവിന്റെ ദീക്കറ് അവർ അവിടെ ഇതാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഈ സ്വർഗത്തിലേക്ക് പോകുന്ന നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്തില്ലേ, മൊബൈലിന്റെ ചാർജ് ചെയ്യുമ്പോൾ കട്ട ഇങ്ങനെ കയറി കയറി വരുന്നില്ലേ, അതുപോലെ ഒരു കട്ടയെങ്കിലും അവിടെ തിന്നു. പക്ഷേ അവിടെ പലപ്പോഴും ക്ഷമാപണ സ്വരത്തിൽ, ഇനി അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ തന്നെ ആദ്യം തന്നെ പറയില്ല 10 മിനിറ്റ്, 10 മിനിറ്റിൽ അധികമാവരുത്. അത് കഴിഞ്ഞിട്ടുള്ള തോന്നിയവാസങ്ങൾക്ക് മുഴുവനും അവർക്ക് യാതൊരു നിയന്ത്രണവും ഒന്നുമില്ല. പക്ഷെ അതുകൂടി ഹറാമാക്കുന്ന രീതിയിൽ പല കല്യാണങ്ങളും സാക്ഷ്യം വയ്ക്കും. ഇനിയോ ആ ഇതിൽ തന്നെ പണ്ഡിതന്മാരും അക്കരത്തിലേക്ക് എത്തിയിരിക്കുന്നു. പണ്ഡിതന്മാരെന്താ പറയുന്നറിയോ, സല്ലല്ലാഹു തങ്ങളെ ആയിഷ ബീവിയായി ഓട്ട മത്സരം നടത്തിയിരിക്കുന്നു. നിക്കാഹിന്റെ ഉദ്ബീലായി പറയും, മറ്റേ എത്യോപ്യക്കാർ മറ്റേ വന്നപ്പം കാണിച്ചിരിക്കുന്നു പറഞ്ഞിട്ടാണ്. കാരണം എന്താ, ഇവിടത്തെ തോന്നിയാസത്തിന് ഒരു ഗ്രീൻ ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ഭൗതിക ജീവിതത്തിൽ അലങ്കാരങ്ങൾ ഹറാമാക്കിയതെന്ന് ഇവരും ചോദിക്കും. ആര്? ഞാനീ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ആസ്വദിക്കുന്നു. വാസ്തവത്തിൽ ഈ ആയത്ത് ആരോടാണെന്നറിയോ പറഞ്ഞിരിക്കുന്നത്? ഉടുതുണിക്ക് മരുതില്ല, പട്ടിണി പാവങ്ങളായ 400 അസ്ഹാബു സുഫ്ഫത്തിന്റെ ആളുകളോട് അവ ചോദിച്ച ചോദ്യമാണ് ഈ ധൂർത്തിന്റെയും ആൾപാട് സമൃദ്ധിയുടെ നടുവിലിരിക്കുന്ന നമ്മൾ ചോദിക്കുന്ന ചോദ്യം. അപ്പം അല്ല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഞാനൊരു നാട്ടിനെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ച അതിലെ ധൂർത്തന്മാരായ താന്തോന്നികളായ സുഖലോലുപന്മാരായ ആളുകൾക്ക് ഞാൻ കൽപ്പന കൊടുത്തു. അവർ കളിയട്ടാ കളി എന്ന് പറഞ്ഞാൽ കളി അങ്ങ് തുടങ്ങുമ്പോൾ ഞാനതിനെ അടിച്ചു തകർക്കും. ഇതാണ് ലെബനോണിൽ കണ്ടത്, സിറിയയിലും ഇറാഖിലും ഈജിപ്തിലും തുനീഷ്യയിലും അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും നമ്മുടെ മുസഫർ നഗറിലും എന്നും കാണുന്നു തുടങ്ങുന്നത്. മുസ്ലിം പേരല്ലാതെ മറ്റൊന്നും അവരുന്നില്ല. ഖുർആനിൽ അതിന്റെ ലിപിയല്ലാതെ വേറൊന്നുമില്ല. മസാജിദുഹും മാമിറത്തും വലിയ ഹറാമുന്നനിൽ കൂടെ വലിയ വലിയ ഭീമാകാരങ്ങളായ പള്ളികളുണ്ട്. ആ പള്ളികളിൽ ഹിദായത്തിന്റെ അംശം അപ്പോ ബൽദത്തും തയ്യിബത്തും ഉറബ്ബുന്ന ബൽദത്തും തയ്യിബത്തും ഉറബ്ബുൻ സമയത്തറിയാം. ബൽദത്തും തയ്യിബത്തും ഉറബ്ബുൻ വിശിഷ്ടമായ ഒരു നാട് ഉറബ്ബുൻ ഖഫൂർ, അങ്ങേറ്റം പൊറുക്കുന്ന ഒരു റഫ്. എന്തുമാത്രം സബത്തിനെ സംബന്ധിച്ച് പറഞ്ഞത്, ഒരു പ്രബോധകന്റെ മനോവ്യത എന്ന ഗ്രന്ഥത്തിൽ അതിന്റെ തുടക്കത്തിൽ അതിന്റെ പിന്നെ എഴുത്തുകാരൻ മുഹമ്മദ് അൽ ഗസാലി പറയുകയാണ്, പ്രളയം കെട്ടിയെടുക്കുന്നതിന് മുമ്പ് നഗ്നനായ ഈ താത്തീതുകാരന്റെ വിളി കേൾക്കുക. കുറ്റവാളികളോടൊന്ന് അക്രമകാരികളോടെന്ന പോലെ തന്നെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയവരോടും വിധി പകരം ചോദിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, പ്രളയം കെട്ടിയെടുക്കുന്നതിന് മുമ്പ് കാശ്മീരിലെ പോലെ ഒരു പ്രളയം വന്നിട്ട് നമ്മളെ കെട്ടിയെടുക്കുന്നതിന് മുമ്പ് നഗ്നനായ ഈ താത്തീതുകാരന്റെ യാതൊരു താല്പര്യമില്ലാത്ത യാതൊരു പിന്നെ പേഴ്സണൽ എന്തെങ്കിലും ഒരു ഉദ്ദേശവുമില്ലാത്ത ഈ നഗ്നനായ താത്തീതുകാരന്റെ വിളി നിങ്ങൾ കേൾക്കുക. അക്രമകാരികളോടൊന്ന പോലെ തന്നെ ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയവരോടും വിധി പകരം ചോദിക്കും. അതിനു ഇതിവിടെ വേറൊരു സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. വദറബല്ലാഹു മസലൻ, അല്ലാഹു ഉദാഹരിച്ചിരിക്കുന്നു ഖറിയത്തൻ, ഒരു നാട്ടിന്, കാനത്ത് ആമിനത്തൻ മുതുമഇന്നത്തൻ, അത് വളരെ നിർഭയമായിരുന്നു, ശാന്തമായിരുന്നു, ഇത്മീനായിരുണ്ടായിരുന്നു. യഅതീഹാ റിസ്ഖുഹാ റഗദൻ മിൻ കുല്ലി മക്കാൻ, യഅതീഹാ റിസ്ഖുഹാ മിൻ കുല്ലി റഗദൻ മിൻ കുല്ലി മക്കാൻ, എല്ലാ നാടുകളിൽ നിന്നും അതിന്റെ ഭക്ഷണം യഥേഷ്ടം അതിലേക്ക് വന്നു. ഫകഫറത്ത്, എന്നിട്ട് ആ നാട്ടുകാര് നന്ദി കേട് കാണിച്ചു, വ്യാൻഡുമില്ല അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക്. ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ഫഅദാഖഹുല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ഭയത്തിന്റെയും പട്ടിണിയുടെയും വിശപ്പിന്റെയും വസ്ത്രം അള്ളാഹു ആ നാട്ടിനെ ആസ്വദിപ്പിച്ചു. ബിമാക്കാനു യസ്നഊ, അവർ പറഞ്ഞു. അങ്ങനെ നോക്ക്, ഈ ഗൾഫ് നാടുകളിൽ നമ്മൾ മക്കയെ പോലെ പറഞ്ഞ പോലെ ജലശൂന്യമാണ്, ഫലശൂന്യമാണ്, അതുകൊണ്ട് തന്നെ ജനശൂന്യമായ ഈ ഗൾഫ് നാടുകളിൽ അള്ളാഹു അനുഗ്രഹം ചെയ്തപ്പോ എല്ലാ ഭാഗത്തു നിന്നും ഭക്ഷണ സാധനങ്ങൾ ഇങ്ങോട്ട് പ്രവഹിക്കാൻ തുടങ്ങി. ആ അനുഗ്രഹങ്ങൾക്ക് അവര് നന്ദി കേട് കാണിച്ചപ്പോൾ അള്ളാഹു അവർക്ക് ഭയം തുടങ്ങിയിട്ടുണ്ട്. എല്ലാവർക്കും ഇനി വിശപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. അള്ളാഹു അവരെ ആസ്വദിപ്പിച്ചു. വിവാസൽ ജൂഴികൾ ഹൗ, ജൂഴിന്റെ വിശപ്പിന്റെയും ഭയത്തിന്റെയും വസ്ത്രം എവിടെയാ ഉള്ളത് ശരീരം. വിശപ്പ് എവിടെയാ ഉണ്ടാവുക? ഭയം എവിടെയുണ്ടാവുക? അപ്പൊ അതെങ്ങനെയാണ് ഈ വിഷത്തിന്റെയും ഭയത്തിന്റെയും വസ്ത്രം ധരിക്കുക? അങ്ങനെ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് ഉച്ചക്ക് ഭക്ഷണം കഴിക്കാതെ കളിച്ചിട്ട് ലേറ്റായിട്ട് ഇത്താത്തയുടെ വീട്ടിൽ പോകുമ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യം എന്റെ മുഖത്ത് നോക്കി എന്റെ ഇത്താത്ത വായിച്ചെടുക്കുമായിരുന്നു. മുഖമെല്ലാം വല്ലാതെ ആയിരിക്കുന്നല്ലോ, ഉച്ചക്കൊന്നും കഴിച്ചിട്ടില്ലേ. അതാണ് ലിബാസ. ചില ആളുകളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ പറയും എന്താണ് മുഖമല്ല വല്ലാതെ വാടിയിരിക്കുകയാണല്ലോ, വല്ല പ്രയാസമുണ്ടോ? ലിബാസിൽ ഓ അപ്പം ഈ മരുഭൂമിയിൽ സമൃദ്ധിയുടെ അനുഗ്രഹത്തിന്റെ എല്ലാ വാതിലുകളും തുറന്നുകൊടുക്കും. ജനത നന്ദികേട് കാണിക്കുമ്പോൾ ഇതിനെ ഭയത്തിന്റെയും വിഷത്തിന്റെയും വസ്ത്രം അവരെ ധരിപ്പിക്കും എന്നുള്ളതാണ്. അപ്പം ഇതിന്റെ തുടക്കം എങ്ങനെയായിരിക്കും? ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ പറഞ്ഞു, സൂറത്ത് ഇസ്രായേൽ അല്ലാഹു സുബ്ഹാനഹു വതആല തുടങ്ങിയിരിക്കുന്നത് എങ്ങനെയാണ്? ഇതാ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നരകവും സ്വർഗവും കണ്ണുകൊണ്ട് കണ്ടി വന്നിരിക്കുന്ന ഒരു പ്രവാചകൻ ഇതാ നിങ്ങളുടെ മുമ്പിലിരിക്കും. അത് പറഞ്ഞ അടുത്ത ആയത്ത് ഒരൊറ്റ ചാട്ട ബനു ഇസ്രായേലിന്റെ ചരിത്രത്തിലേക്ക്. അവർക്ക് ഭൂമിയിൽ രണ്ട് പ്രാവശ്യം ഞാൻ ഔന്നിത്യം നൽകി, രണ്ട് പ്രാവശ്യം അവരെ ആധവന്മാരാക്കി തീർത്തുകയും എന്റെ ശക്തരായ അടിമകൾ അവരെ വീട് വീടാന്തരം കയറിയിട്ട് പുറത്തു വിളിച്ച് അവരെ നശിപ്പിച്ചു കളഞ്ഞു. അള്ളാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുവിന്റെ അടിമയാണ്. അപ്പൊ നമ്മളെ ഈ പാഠം പഠിപ്പിക്കാൻ വേണ്ടി, നമ്മുടെ ഈ ദൂർത്തിന്റെയും തോന്നിയാസത്തിന്റെയും അള്ളാഹുവിനെ മറന്നതിന്റെ പാഠം പഠിപ്പിക്കാൻ വേണ്ടിയുള്ള അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ നടക്കാൻ പോകുന്നു വളരെ വിദൂരമല്ല. അതിന് അള്ളാഹു നിയോഗിക്കാൻ പോകുന്നത് അള്ളാഹുവിന്റെ ശത്രുക്കളെയും മുസ്ലിങ്ങളുടെ ശത്രുക്കളെയും തന്നെ. അതിന്റെ രംഗം മുഴുവനും എന്താണ് പശ്ചാത്തല സംഗീതം കേട്ടു തുടങ്ങിയിരിക്കുന്നു. ഏത് നിമിഷവും ഇതൊക്കെ സംഭവിക്കാവുന്നത് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തിരിച്ചു. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങും. അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന് പറയുമ്പോ സ്ത്രീധനം വാങ്ങിയിട്ട് ആ ഭാര്യ പിതാവിന്റെ കണ്ണുനീർ കുടിപ്പിച്ച അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പോയി മാപ്പ് ചോദിക്ക്, പറ്റുമെങ്കിൽ തിരിച്ചു കൊടുക്ക്, ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ദിർഹമിന് 4000 ഹസനാത്ത് കൊടുക്കേണ്ടി വരും. തൗബയുടെ കണ്ടീഷൻ മൂന്നാണെന്ന് പറഞ്ഞല്ലോ, ഇൽമ്, ഹാല്, അമലും. അറിവ് വേണം. നമുക്ക് യാതൊരു ന്യായീകരണവുമില്ല സ്ത്രീധനം വാങ്ങുക എന്നുള്ളത്. ഒരു ന്യായീകരണവുമില്ല അതിന്. ഉസ്താദ് എന്തോ പറഞ്ഞോട്ടെ, ഒരു ന്യായീകരണവുമില്ല. അക്രമമാണ് ചെയ്തത്. ഒരു മനുഷ്യപ്പറ്റി വേണ്ടേ അതിന്റെ പേരിൽ തല്ലുകൂടുന്ന ഭാര്യാപിതാവുമായിട്ട് തല്ലുകൂടുന്ന ആൾക്കാർ അദ്ദേഹത്തോട് മാപ്പ് ഇല്ലെങ്കിൽ പരലോകത്ത് ഒരു രക്ഷയുണ്ടാവും. ആള് മരിച്ചുപോയാൽ പിന്നെ നിവൃത്തിയുമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി ദുനിയാക്ക കന്നക്ക തഴിച്ചു അബദൻ വാമല്ലി ആഹറത്തിക്ക കന്നക്ക തൊമ്മൂത്തു ബദൻ. നിന്റെ ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിക്കുക ഇവിടെ എന്നൊന്നും ജീവിച്ചിരിക്കുന്നത് പോലെ, എന്റെ ആഹ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുക നാളെ മരിച്ചു പോകുമെന്നത്. കാരണം മരിച്ചുപോയാൽ, ഏതെങ്കിലും ഒരു പാർട്ടി മരിച്ചുപോയാൽ മറ്റേ പാർട്ടിക്ക് പിന്നെ അവിടെ ഒരു കറക്ഷനുള്ള ഒരു സമയമില്ല. അമാനത്ത് അതിന്റെ ആളുകൾക്ക് തിരിച്ചു ലഭിക്കും. അവരെ ആ കോർട്ടിൽ കൊണ്ടുപോയി അങ്ങ് ഇട്ടു കൊടുക്കുക, അവർ വാങ്ങട്ടെ വാങ്ങാതെ, അല്ലെങ്കിൽ ചുരുങ്ങിയത് അതിന് കഴിവില്ലെങ്കിൽ മാപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ നമ്മുടെ ഭാഗം ഇല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ നമ്മളെ പിടികൂടുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇതിന്റെ അവസാനമായിട്ട് എനിക്ക് പറയുന്നത്, നമ്മൾ ഓരോരുത്തർ പ്രത്യേകിച്ച് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ദൂർത്തുനിന്നും ധാരാളിത്തത്തിൽ നമ്മൾ മാറി നിൽക്കുന്നത്, നമുക്ക് അള്ളാഹു ഓഫർ ചെയ്തിരിക്കുന്ന വലിയൊരു പരലോകമാണ്, അനുഗ്രഹ സമ്പൂർണമായ ഒരു പരലോകം. ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് എന്ന് പറയുന്നത് കളി തമാശയാണ്, വളരെ പെട്ടെന്ന് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. നമ്മൾ സമ്പാദിക്കുന്നതൊന്നും നമുക്ക് വരുന്നില്ല. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാണ്, അള്ളാഹു അദ്ദേഹത്തെ അദ്ദേഹത്തിനും മർഹ അവന്റെ മർഹണത്തിലും പ്രവേശിപ്പിക്കുമാണ്. ഞാനിവിടെ ഈ മിഡിൽ ഈസ്റ്റ് കോളേജിൽ ജോലി തുടങ്ങിയത് മുതൽ എന്നെ പലപ്പോഴും രാവിലെയും വൈകുന്നേരവും ഒക്കെ ഒരു കാറില്ലാത്ത എന്നെ സഹായിച്ച ആ യു പി സഹോദരൻ റുമാൻ സാഹിബ് നല്ലൊരു മനുഷ്യനായിരുന്നു. വളരെ പ്രയാസപ്പെട്ടിട്ട് ഒരു ഡോക്ടറേറ്റ് സമ്പാദിച്ചു, മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അതിൻ്റെ പാർട്ടി എല്ലാവർക്കും. ഞാൻ നാട്ടിൽ പോയ അവസരത്തിൽ അദ്ദേഹം വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ചു വേദന തോന്നി, വീട്ടിൽ വിളിച്ചു പറഞ്ഞു. പക്ഷേ സ്ഥലമൊന്നും പറയാൻ പറ്റാതെ അദ്ദേഹം ഹസാർഡിലിട്ട് വണ്ടി ഒരു സൈഡിലാക്കി ഇവിടെ വെച്ചാൽ. ഇത്ര പ്രയാസപ്പെട്ടിട്ട് നേടിയ ഗോ ഡോക്ടറി ഒരു വിധത്തിലും അദ്ദേഹത്തിന് ഉപകാരപ്പെട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന് ഒരു സമാധാനമുണ്ട്, ദീനിയായി നല്ല ഇതുള്ള ഒരു മനുഷ്യനായി. അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, അൽഖുവൈറ് അസൈബ ഭാഗങ്ങളിൽ താമസിക്കുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. പക്ഷെ എന്നെ പോലെയുള്ള ഈ ഭിക്ഷാദേഹികള് പാരസൈറ്റുകള് എപ്പോഴും ആശ്രയിക്കുന്നത് അദ്ദേഹത്തിന്റെ വണ്ടി. ചിലർ പരിഹസിച്ച് പറയാറുണ്ട് റുമ്മാനെയർ, മറ്റുള്ളവരുണ്ട് അവരെ സ്വന്തം മതക്കാരുണ്ട്, പക്ഷെ അവരെ ഒന്നും പോവാത്ത കരിമത്തും സജീവത്തും കശജറത്തിനും തയ്യബത്തിനും അഫുലുഹ സ്ഥാപിക്കും കരിമത്തും തയ്യും കരിമത്തും തോടി കശജറത്തിൻ തയ്യബത്തിൻ വിശിഷ്ടമായ ഒരു വൃക്ഷം, അതിന്റെ പേര് ഭൂമിയിൽ അങ്ങ് ആഴ്ന്നിറങ്ങിയിരിക്കുന്നു. അതിന്റെ ശില്ലകൾ ശാഖകൾ മാനം മുട്ടപ്പാറ പടർന്ന് പന്തലിഹ കുല്ലഹയിൽ അതിന്റെ പഴങ്ങൾ എല്ലാ സമയത്തും അത് നൽകിക്കൊണ്ടിരിക്കും. അതാണ് യഥാർത്ഥ മുസ്ലിം, അതാണ് യഥാർത്ഥ മുസ്ലിം. ഇന്ന് മുസ്ലിം ഇസ്ലാം ഒരു ശാപമായി ഭൂമി. ഇസ്ലാം എന്ന് പറയുന്നത് ഭൂമിക്കൊരു ശാപമാണ്. ഇന്നത്തെ യുദ്ധം മുഴുവനും എല്ലാവരും കൂടി ഒന്നിച്ചിട്ട് ഇസ്ലാമിക് സ്റ്റേജിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന പറയുന്നു. അതിന്റെ യാഥാർത്ഥ്യം എന്തോ അവസ്ഥ എന്ത് തന്നെയായിരുന്നു, ഇസ്ലാം ഒരു ശാപമായി മാറിയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. അതിനെ ആ ശാപമാക്കി തീർത്തത് ആരെന്ന് ചോദിച്ചാൽ മുസ്ലിം നാമധാരികളായ നമ്മൾ തന്നെയാണ് എന്ന് തിരിയാകുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനെ അതിന്റെ പൂർണ്ണമായ ഇജ്ജത്തോടുകൂടി നിലനിർത്താൻ ആ തരത്തിൽ ജീവിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.